ജാനിയുടെ സ്വന്തം കാഷി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നുഞ്ഞേരി. വൈകുന്നേരമായിട്ടും തിരച്ചിൽ ശക്തമാവുക തന്നെയായിരുന്നു. സർ, പരിസര കടകളിലെല്ലാം നമ്മൾ തെരഞ്ഞു. തെരച്ചിൽ സംഘം ഇത്രയും നേരം തെരഞ്ഞിട്ടും അവരെ കിട്ടിയിട്ടില്ല. ഒന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ രണ്ടാളും മരിച്ചിരിക്കണം. ആദിയുടെ അടുത്ത് വന്ന് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ട് അവനയാൾ തല്ലി. ആദി, നീ ഇങ്ങോട്ട് വന്നേ. മഹി അവനെ പിടിച്ചോണ്ടുപോയി. വയ്യേട്ടാ, എന്റെ കുട്ടികളെ കാണാൻ സഹിക്കുന്നില്ല. ഇവനൊക്കെ ഇങ്ങനെ പറയാനൊരു മടിയുമില്ല. അതിന് അയാൾ അടിച്ചിട്ട് എന്ത് കിട്ടാനാ? നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന ആദിയുടെ മഹി പറഞ്ഞു, കാശിക്ക നമുക്ക് മയിലാടുകുന്നിലേക്ക് പോയാലോ.
മയിലാടുകുന്നോ?
ദോ ആ കുന്നിലേക്ക്. അവൾ ദൂരേക്ക് നോക്കി വിരൽ ചൂണ്ടി. കാശിയും ജാനിയും റസിയും ആട്ടിൻകൂട്ടത്തെയും കൊണ്ട് കുന്നിൻമുകളിലേക്ക് പോയി. ഹായ് മയിൽപീലി. നിലത്ത് വീണെടുക്കുന്ന മയിൽപീലി ജാനിയും റസിയും പെറുക്കിയെടുക്കാൻ തുടങ്ങി. റസിയ, ആ ഫോൺ തന്ന്, വീട്ടിലേക്ക് ഒന്ന് വിളിച്ചോക്കട്ടെ. അവൾ കാശിക്ക് ഫോൺ കൊടുത്തു. ഈ സമയം അവരെല്ലാവരും പുഴക്കടയിലുണ്ടായിരുന്നു. കാശി റിംഗ് ചെയ്യുന്നതായിട്ട് സന്തോഷിച്ചു. ആദിയുടെ ഫോൺ ശബ്ദിച്ചു. കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന തുടച്ച് അവൻ കോളെടുത്തു.
ഏട്ടാ.
റേഞ്ച് കുറവായതുകൊണ്ട് ഇരമ്പിച്ച സൗണ്ടായിട്ടാണ് കേട്ടതെങ്കിലും ആദി ജീവൻ തിരിച്ചിട്ടി പോലെ ചിരിച്ചു.
മോനെ കാശി.
ആദിയുടെ വിളികേട്ട് എല്ലാവരും അവനെ നോക്കി. ആദി ഫോൺ സ്പീക്കറിലിട്ടു.
മോനെ, മോളെ.
ലക്ഷ്മി ഫോണിലേക്ക് നോക്കി പിടയുന്ന നെഞ്ചോട് വിളിച്ചു. അമ്മ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, സേഫാണ്. ജാനിയും കാശിയും സന്തോഷത്തോടെ പറഞ്ഞു.
അവര് സേഫാണുമ്മ, ഞങ്ങളുടെ വീട്ടിലുണ്ട്.
റസിയും ഫോണിലേക്ക് നോക്കി പറഞ്ഞു.
ജാനി, കാശി.
കൂട്ടുകാർ ഫോണിലൂടെ അവരെ വിളിച്ചു.
ഞങ്ങള് സേഫാടാ, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക.
എവിടെയാ മക്കളെ സ്ഥലം? ആദി തിടുക്കത്തോടെ തിരക്കി. അപ്പോഴേക്കും കോൾ കട്ടായി.
അയ്യോ, കോള് കട്ടായി, ആദി പറഞ്ഞു.
എന്റെ കുട്ടികൾക്കൊരു കുഴപ്പമില്ലാതെ തിരിച്ചു തന്നല്ലോ, സമാധാനായി. പറഞ്ഞ വഴിപാടൊക്കെ കഴിപ്പിച്ചോളാം ദേവി, കൈകൾ കൂപ്പി ലക്ഷ്മി പറഞ്ഞു.
ആദി, സൈബർ സെല്ലിനെ വിവരറിയിക്ക്. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കണം. പെട്ടെന്ന്.
ഭാസ്കർ ആദിയോടും പോലീസുകാരോടും പറഞ്ഞു.
കട്ടായല്ലോ,
കാശി പറഞ്ഞു. പിന്നെയും വിളിച്ചെങ്കിലും കോൾ പോയില്ല.
ഹോ, എന്നാലും പറഞ്ഞപ്പോ ഒരു ആശ്വാസം, അവർ മൂന്നുപേരും ഒരുമിച്ച് പറഞ്ഞു.
വുളു എടുത്തതിനു ശേഷം ഫാത്തിമയും റസിയും അഗ്രിമസ്കാരം ചെയ്യുമ്പോൾ ജാനി അവരെയും നോക്കി മുറിക്ക് വെളിയിൽ നിന്നു. അവൾക്ക് ലക്ഷ്മിയെ ഓർമ്മ വന്നു. മിഴികൾ അടച്ചു നിൽക്കുമ്പോൾ അമ്മ സന്ധ്യാനാമം ചൊല്ലുന്ന കേൾക്കുമ്പോൾ അവൾക്ക് തോന്നി. അവൾ നിറഞ്ഞ മിഴികൾ തുടച്ചു. കയ്യിലുള്ള റസിയുടെ ഫോൺ ഗ്യാലറിയിൽ അവൾ നോക്കുമ്പോൾ വീട്ടിലെല്ലാവരുടെയും ഫോട്ടോസ്.
ഏട്ടന്റെ മെമ്മറി ഇതിൽ ഇട്ടിട്ടുണ്ടല്ലേ,
അവൾ ഉമ്മറത്തെ തിങ്കിലിരിക്കുന്ന അവനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അവൾ അടുക്കള വശത്തേക്ക് പോയി. പിന്നെ ഗ്യാലറിയിലെ ഫോട്ടോസ് സ്ക്രോൾ ചെയ്ത് നോക്കാൻ തുടങ്ങി. അവളുടെ ഒരു ഫോട്ടോ പോലും ആ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നില്ല.
എന്നെ മറന്നു അല്ലേ ഏട്ടാ.
അവൾ നിറഞ്ഞ മിഴികൾ തുടച്ചു. ഗ്യാലറിയിൽ അവന്റെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞു. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ ഉമ്മറത്ത് വന്നിരുന്നു.
ഉപ്പ, റസിയെ പഠിക്കാനൊന്നും പോവാറില്ലേ? അവള് നന്നായിട്ട് പഠിക്കും മോനെ, 12ാം ക്ലാസ്സിലെ നല്ല മാർക്കൊക്കെ ഉണ്ട്. എന്റെ സഹോദരന്റെ വീട്ടിൽ നിന്നാ പഠിച്ചിരുന്ന്.
അവരെത്രയെന്ന് വെച്ചാ ബുദ്ധിമുട്ടിക്കുന്നത്?
കോളേജിൽ ചേർക്കാൻ എന്റെ കയ്യിൽ കാശില്ല. എന്റെ മോൻ മജി പഠിക്കാൻ വില്യം എടുക്കണമെന്നല്ല, 10 വരെ പോയി, പിന്നെ ഗൾഫിൽ പോയി. ആ പൈസ വേണ്ട, ഈ വീടിന്റെ വാർപ്പ് വരെ കഴിഞ്ഞ് വയ്യാണ്ടായി ഉപ്പാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ട് പോയതാണ്, ഇപ്പോഴുള്ള പണിക്ക് ടൗണിലേക്ക്.
അയാൾ പിന്നെ കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ കാശിയെ നോക്കി.
മോനെ, ഇപ്പോളാ സമാധാനായത്? വീട്ടിലോലൊക്കെ ബേജാറ് മാറിയല്ലോ. അല്ലാ, ഇജ്ജ് തുണച്ചു.
അയാൾ മുകളിലേക്ക് നോക്കി സമാധാനത്തോടെ പറഞ്ഞു.
അതേ ഉപ്പ, എല്ലാവരും ഒരുപാട് പേടിച്ചിരുന്നു. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്റെ അമ്മ കുറെ കരഞ്ഞാണ്, പാപം. അമ്പലത്തിലേക്ക് വഴിപാടിട്ടുണ്ടാവും, ചെന്നാ അറിയാം.
കാശി വേദനയിലും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു.
അമ്മമാരങ്ങനെയാ മോനെ, മക്കളെ രക്ഷിച്ചാൻ എപ്പോഴും പഠിച്ചവനോട് പറയും.
ഫാത്തിമ പറഞ്ഞു.
ഇതാണോ കാശിയുടെ അമ്മ?
അതെ, എന്റെ അമ്മ, അവൻ പറഞ്ഞു. അവളും ജാനിയും ഫോണിലെ ഫോട്ടോസ് നോക്കിയായിരുന്നു. കാശിയുടെ മുഖം മങ്ങി. തന്റെ ഗ്യാലറിയിലെ ഫോട്ടോസ് അവൾ നോക്കുന്ന അവനൊട്ടും പിടിച്ചില്ല. ജാനി അവനിൽ നിന്ന് മുഖം തിരിച്ചു.
ജിബടെ കൊടുന്ന, ഞാനും കൂടി ഒന്ന് നോക്കട്ടെ,
ഫാത്തിമ പറഞ്ഞു. ഉമ്മയും ഉപ്പയും ഫോണിലെ ഫോട്ടോകൾ കാശിയുടെ അടുത്തിരുന്ന് നോക്കാൻ തുടങ്ങി.
എടി പെണ്ണെ, ആ ഫോട്ടോസ് കാണും?
ജാനി അവളുടെ കാതിൽ ചോദിച്ചു.
ഏയ്, അതൊക്കെ ഞാൻ ആപ്ലോക്കിൽ വെച്ചിരിക്കുകയാണ്, ഇക്ക കാണൂല,
അവൾ പതിയെ പറഞ്ഞു.
ഉമ്മ, കാശിക്ക് 4 ചേട്ടന്മാരുണ്ട്, പിന്നെ ഒരു അനിയത്തിക്കുട്ടി. ഞാൻ കാണിച്ചുതരാം. ഇത് 3 ചേട്ടന്മാര്, ഇത് 2 ചേട്ടന്മാര്, പിന്നെ അപ്പു.
റസിയ ഓരോരുത്തരെയും അവർക്ക് കാണിച്ചു കൊടുത്തു.
ജാനിമോളുടെ അച്ഛനും അമ്മയും അല്ല ഇവിടെ?
അത് കേട്ടതും ജാനിയുടെയും കാശിയുടെയും റസിയുടെയും മുഖം വാടി.
എന്റെ അമ്മ മരിച്ചുപോയി ഉമ്മ, പപ്പയുണ്ട്.
അയ്യോ, ഈ ഉമ്മാനോട് ക്ഷമിക്കുമോളെ.
എന്തിനുമ്മ, അമ്മയില്ലെങ്കിൽ എന്താ, ആ കാണുന്ന എല്ലാവരും എനിക്കുണ്ടല്ലോ.
മോള് ഇബലെ വീട്ടിലാണ് നിൽക്കുന്നത്, എന്നിട്ട് എല്ലാവരും ഇല്ല ഈ ഫോട്ടോയില്, മോളില്ലല്ലോ.
ഫോണിലെ ഫാമിലി ഫോട്ടോയിൽ ഏറ്റവും മറ്റത്തെ ഗീതയുടെ അടുത്താണ് അവൾ നിന്നിരുന്നത്. കാശി ആ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് അവൾ കളഞ്ഞിരുന്നു. ജാനിക നേരത്തെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു.
ഞാൻ ആ ഫോട്ടോയിൽ നിന്നിട്ടില്ല ഉമ്മ.
അതെന്താ മോളെ ഈ നിൽക്കഴിഞ്ഞേ?
ഏയ്, ഒന്നുമില്ല. അവൾ അകത്തേക്ക് പോയി. കാശി പുച്ഛത്തോടെ മുഖം തിരിച്ചു. ജാനി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. അവളുടെ പുറകെ നസിയ ചെന്നിരുന്നു.
അയ്യേ, കാശിയേട്ടനെ മാൻകുട്ടി കരയാണ്. ഇക്ക പറഞ്ഞിട്ടില്ലേ ഇത്തയോട് സ്ട്രോങ് ആയിരിക്കണമെന്ന്?
എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചാണ് ഇക്ക.
ഒരു ദിവസം കാരണം പോലും പറയാതെ ആ സിദ്ധുവിനോടൊപ്പം നിങ്ങൾ പോയപ്പോൾ തോന്നിയ വെറുപ്പായിരിക്കും അത്. അത് നിങ്ങൾക്കും അറിയില്ലേ. അഭിനയാണെങ്കിലും പിന്നീട് ഇക്കയോട് നിങ്ങൾ എത്ര വഴക്കിട്ടു, ദ്രോഹിച്ചു. ആ പാവത്തിനാതൊന്നും അറിയില്ലല്ലോ,
അതുകൊണ്ട് വെറുത്തു പോയതാവും.
ഇത്രയൊക്കെ ചെയ്തിട്ടും ഇക്ക നിങ്ങളെ ജീവനോട് വെച്ചില്ലേ? ഞാനൊക്കെയാണെങ്കിൽ തൂക്കിയെടുത്ത് കിണറ്റിലിട്ടേനെ.
അവൾ ജാനിയുടെ തോൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ജാനി അപ്പോഴും കരഞ്ഞു. റസി വീണ്ടും പറയാൻ തുടങ്ങി.
കരയാതെ ഇത്ത, ഇപ്പോഴും അമ്മയെ ഓർത്തിട്ടാണെങ്കിലും ഇത്തേ ഇക്ക ഏത് ആപ്തി എന്ന് രക്ഷിക്കുന്നു പറഞ്ഞല്ലോ.
എനിക്ക് ആ പുഴയിൽ നിങ്ങൾ അകപ്പെട്ട അവസ്ഥ ഓർമ്മ വന്നു.
ഇത്രയൊക്കെ ഇത്ത പറഞ്ഞിട്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ?
അങ്ങനെയൊക്കെ കാശിക്കേ പറ്റൂ. എന്തെങ്കിലും ചേച്ചിക്ക് തിരിച്ചിട്ടു ഇക്കാന്റെ സ്നേഹം.
റസി അവളെ വട്ടം പിടിച്ചു.
എനിക്കറിയാം റസി, പാവാണ് എൻ്റെ ഏട്ടൻ. പക്ഷെ എനിക്ക് മറ്റൊരു വഴി അപ്പോൾ കിട്ടിയില്ല. എന്റെ ഏട്ടനെ ദൂരെ നിന്ന് ഞാൻ പ്രണയിച്ചോളാം മരണം വരെ.
പിന്നെ ഒരു മരണം, ഒന്ന് പോയിത്താ, എല്ലാം ശരിയാവും.
അല്ല, നിങ്ങൾക്ക് സിദ്ധുവേട്ടനോട് ദേഷ്യമുണ്ടോ?
എന്നോട് കൂട്ടുകൂടുന്ന സിദ്ധുവേട്ടൻ പെർഫെക്റ്റ് ആണ്, മറ്റുള്ള ജന്തുക്കളെ പോലെയൊന്നുമല്ല.
ഇനി പുള്ളിയുടെ അഭിനയമാണോ എന്നറിയില്ല.
പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഏട്ടൻ കുഴപ്പമില്ല. മുമ്പൊക്കെ ദേഷ്യം തോന്നിയിരുന്നു, ഇപ്പൊ എനിക്ക് ദേഷ്യമൊന്നുമില്ല.
എന്നാലും ഒരകലം ഞാൻ പാലിക്കാറുണ്ട്.
സൂക്ഷിക്കണ ഇത്ത, സ്നേഹം നടിച്ച് അയച്ചാലോ? ഞാൻ പറഞ്ഞേ ഉള്ളൂ.
ഉപ്പ വിഷമിക്കണ്ട, അവളെ പഠിപ്പിക്കേണ്ട കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം.
കാശി ഉപ്പയോട് പറഞ്ഞതിനു ശേഷം റൂമിലേക്ക് നടന്നു.
ഞാൻ പോട്ടെട്ടോ, ഇത്ത കിടന്നു, ഗുഡ് നൈറ്റ്.
അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാശി അകത്തേക്ക് വന്നു.
ഗുഡ് നൈറ്റ് കാശിക്ക.
അയ്യോ, ഞാൻ മറന്നു, ഇക്ക സിമ്മു മെമ്മറി കാർഡ് ചോദിച്ചിരുന്നില്ലേ?
അവൾ രണ്ടും ഫോണിൽ നിന്നെടുത്ത് അവന് തിരികെ നൽകി. അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ അവൾ സ്വന്തം ഫോൺ മെമ്മറിയിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് മാറ്റിയതിനു ശേഷം ആ ബ്ലോക്കിലേക്ക് മാറ്റിവെച്ചിരുന്നു.
കാശിയും ജാനിയും മുഖത്തേക്ക് നോക്കാതെ കട്ടിലിന് ഇരുവശത്തും ഇരുന്നു. ജാനി അവനെ നോക്കുമ്പോൾ അവൻ മിഴികൾ അടച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കാശി മിഴികൾ തുറന്ന് മുഖം സൈഡിലേക്ക് തിരിച്ചത്. അവൻ മുഖത്തേക്ക് നോക്കിയതും ജാനിക തരിച്ചിരുന്നു പോയി.
നോക്കി പേടിപ്പിക്കുന്നോടി സിദ്ധാർത്ഥന്റെ ജാനികെ.
ദേ, എന്റെ സിദ്ധുവേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ.
അവളുടെ ഒരു സിദ്ധുവേട്ടൻ.
കാശി പിള്ളിയെടുത്ത് അവൾ എറിഞ്ഞു. ജാനി അവനെയും എറിഞ്ഞു.
പോട കാലനാഥ,
അത് നിന്റെ മറ്റവനെ പോയി വിളിക്കടി.
മറ്റവൻ തന്നെയാ വിളിച്ചത്.
അവൾ മെല്ലെ പിറുപിറുത്തു.
എന്ത്?
അവൻ കാതുകൂർപ്പി ചോദിച്ചു.
എനിക്ക് സിദ്ധുവേട്ടനെ കാണാൻ തോന്നുന്നു.
അവൾ അവനെ ചൂടാക്കാൻ പറഞ്ഞു.
നിനക്ക് തോന്നുമല്ലോ, അവസാനം അവനെ തന്നെ കെട്ടിക്കോ, രണ്ട് സൈക്കോൾ കിട്ടുന്ന നല്ലതാ.
കാശി മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. ജാനിക അലറിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് പില്ലോ കൊണ്ട് ആഞ്ഞു തള്ളി. അവർ ചുമരിൽ പോയി ഇടിച്ചു നിന്നു.
നിനക്കെന്താടി പ്രാന്തായോ?
കാശിയേട്ടാ, ഒരു കാര്യം പറയാം, ബാഗി കൊട്ടും പിടിക്കുന്നില്ല കേട്ടോ, ഇങ്ങനെയൊന്നും പറയുന്നു.
അവൾ മനസ്സിൽ പറഞ്ഞ് പില്ലോയിൽ തള്ളി.
ആ, അങ്ങോട്ട് മാറടി.
കാശി അവളെ പിടിച്ചു മാറ്റി അവന് നേരെ ബെഡിൽ കിടന്നു. അവൾ എതിർവശത്ത് കിടന്നു. രണ്ടാളും ചുണ്ടുകൂട്ടി തിരിച്ചു കിടന്നു. ജാനിക്ക് ചിരിവരുന്നുണ്ടായിരുന്നു, പക്ഷേ കാശിയുടെ മുഖം അപ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അവനുറങ്ങിയപ്പോൾ ജാനി അവൻ്റെ കൈകളിൽ അവളുടെ കൈ കോർത്ത് പിടിച്ചു. അവനൊന്നും അറിയാതെ മയക്കത്തിലായിരുന്നു. അവൾ ഉറങ്ങാതെ അവനെ നോക്കിക്കിടന്നു പ്രണയത്തോടെ. കൈവിരലുകളാൽ തൻ്റെ പ്രാണന്റെ മുടിയിൽ അവൾ പതിയെ തലോടി. ഇഷ്ടമാണെന്നൊരായിരം തവണ അവൾ മനസ്സിൽ പറഞ്ഞു. പിറ്റേ ദിവസം അവർ മൈലാടുകുന്നിലേക്ക് വീണ്ടും പോയി. ചുറ്റും മഞ്ഞൻ പാളുകൾ നിറഞ്ഞപ്പോൾ കൈകൾ ഉരസി മുഖത്ത് വെച്ച് ചൂടുപിടിക്കുന്ന കാശിയെ ജാനി നോക്കി നിന്നു. ഏകാന്തമായി കാറ്റിൽ പച്ചില മരങ്ങൾ തണുത്തു വിറച്ചു. പുലർമഞ്ഞും കൊണ്ടൊരു സൂര്യോദയം ചുറ്റിലും വെളിച്ചം പരത്തി. കാടിനെ പുലരികൾ തട്ടി വിളിച്ചു. ശാന്തമായ കാറ്റ് ദിക്കറിയാതെ ദിശയറിയാതെ അലസമായി ഒഴുകി. കാശിനാഥൻ കണ്ണുകളടച്ച് കൈകൾ വിളർത്തി കാറ്റിനെ ഉള്ളിലേക്കെടുത്തു. മിഴികൾ തുറന്നപ്പോൾ അകലെ കാണുന്ന സൂര്യൻ അരികിലെത്തിയ പോലെ അവന് തോന്നി. അവൻ വീണ്ടും മിഴികളടച്ചു. അവൻ്റെ പ്രഭയുള്ള മുഖത്തേക്ക് ജാനിക മിഴിവെട്ടാതെ നോക്കി. പുൽത്തകിടിയിലൂടെ നടക്കുന്ന ജാനിയുടെ കൊലുസിന്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ കൊലുസിന്റെ താളമാണെന്ന് ഓർക്കാതെ അവൻ ബാഗിയുടെ ഓർമ്മയിലേക്ക് പോയി. അങ്ങകലെയുള്ള വീടിനടുത്തുള്ള കുന്നിൻ മുകളിൽ 8 വയസ്സുകാരിയുടെ കൊലുസിന്റെ താളം കേൾക്കും പോലെയാണ് കാശിനാഥിന് തോന്നിയത്. അവൻ ബാഗിയുടെ കൊലുസിന്റെ താളം ഓർത്തു നിന്നു.
ജാനി കൊലുസ് നന്നായി കിലുക്കിയപ്പോൾ കാശി ഞെട്ടലോടെ മിഴികൾ തുറന്നു. അവൻ തിരിയാൻ നോക്കുമ്പോഴേക്കും അവൾ തിരിഞ്ഞിന്ന് നാവ് കടിച്ചു. അവനെ അവൾ വീണ്ടും നോക്കി. കാശിക്ക് ദേഷ്യം വന്നു.
രാവിലെ തന്നെ വെളിച്ചപ്പാടുള്ള നടക്കുകയാണല്ലേ?
വെളിച്ചപ്പാട് നിങ്ങളുടെ മറ്റവള്.
ജാനി അവനെ ചോടിപ്പിച്ചു.
നീ എന്നോട് മിണ്ടണ്ട.
താൻ എന്നോട് മിണ്ടണ്ട.
അവൾ മുഖം കുറിപ്പിച്ച് റസിയുടെ അടുത്തേക്ക് പോയി.
എന്തൊരു തണുപ്പാണ് ലേത്ത.
ജാനിയും റസിയും പരസ്പരം കെട്ടിപ്പിടിച്ചു. രണ്ടു ദിവസം കൊണ്ട് ഇണപിരിയ കൂട്ടുകാരികളായി അവർ മാറിയിരിക്കുന്നു. പുല്ലിൽ കിടക്കുന്ന മയിൽപ്പീലി അവർ ഓടി നടന്ന് പെറുക്കിയെടുക്കാൻ തുടങ്ങി.
ഇത്ത ഇവിടെ ഒരുപാട് നീലമയിലുണ്ടാവും, ചിലപ്പോഴൊക്കെ എന്റെ വീടിന്റെ അവിടേക്ക് വരും. എന്ത് രസമാണോ കാണാൻ ഈ പീലിയൊക്കെ വിടർത്തി നിൽക്കുന്ന ആൺമയില്. ആണോ ഇപ്പൊ കാണാൻ പറ്റുമോ? ശബ്ദം കേൾക്കുന്നില്ലേ?
റസിയെ ചെവി കൂർപ്പിച്ച് കേട്ടുകൊണ്ട് പറഞ്ഞു.
നമുക്ക് കാണാൻ പോയാലോ?
ജാനി ആകാംക്ഷയോടെ പറഞ്ഞു.
ശബ്ദം ഉണ്ടാക്കി പോയ അവറ്റകൾ ഓടും. ചെറിയ ശബ്ദം പോലും അവര് വേഗം തിരിച്ചറിയും. ഇവിടുന്ന് കുറച്ചുകൂടെ നടന്ന് ആ ദിക്കിലേക്ക് പോയ താഴെ നിൽക്കുന്നതാണ്. ഞാനും ഇക്കാക്കയും പോവാറുണ്ട്.
കാശിക്ക് വരുമോ?
റസീം ജാനി നോക്കുമ്പോൾ അവൻ സിഗരറ്റ് വലിക്കുകയാണ്.
ഈ സിഗരറ്റ് വലി തന്നെയാണോ ദൈവമേ, ഏത് നേരവും.
ജാനി കുറച്ചു ദൂരെ നിൽക്കുന്ന അവൻ നോക്കി പരിഭവിച്ചു.
നീ ഒന്ന് പോയി വിളിക്ക് റസി, ഞാൻ ചെന്ന ഏട്ടൻ ചൂടാവും.
ജാനിക പറഞ്ഞനുസരിച്ച് റസി അവനോട് ചെന്ന് കാര്യം പറഞ്ഞു. അവൻ വരുന്ന കണ്ടപ്പോൾ ജാനി തിരിഞ്ഞിന്ന് ചിരിച്ചു. കുന്നിന്റെ ചെരുവിലേക്ക് അവർ നടന്നു. താഴെ നീരാൽ മരങ്ങളുടെ അടിയിൽ പുൽത്തകിടിൽ പെൺമയിലുകൾ ഉണ്ടായിരുന്നു.
അയ്യോ, ആൺമയിലിനെ കാണാനില്ല,
റസിയ നിരാശയോടെ പറഞ്ഞു. പക്ഷേ രണ്ട് മരത്തിന്റെ വിടവിൽ നിൽക്കുന്ന കാശി ദൂരെ ആൺമയിൽ നിൽക്കുന്ന കണ്ടിരുന്നു.
റസി ദാ അവിടെയുണ്ട്.
അവൻ ദൂരെ നടന്നു വരുന്ന ആൺമയിലിനെ ചൂണ്ടി പറഞ്ഞു. റസിയെ ഓടി വന്ന മരത്തിൽ ചുറ്റിപ്പിടിച്ച് നിന്ന് അങ്ങോട്ട് നോക്കി. ജാനി കാശിയുടെ അടുത്തേക്ക് എന്നു. പെട്ടെന്ന് കാലിൽ തന്നെ ജാനി താഴേക്ക് വീഴാൻ പോയി. കാശിനാഥൻ അവളെ ചുറ്റിപ്പിടിച്ച് പിന്നിലേക്ക് തന്നെ വലിച്ചു. അവർ മരത്തിലേക്ക് പോയി ഇടിച്ചിരുന്നു. റസിയെ ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് മാറിയിരുന്നു.
അവളുടെ മുഖം ആ ടാറ്റൂവിൽ പതിഞ്ഞു. മിഴികൾ തുറന്ന ജാനി അവന്റെ നെഞ്ചിലെ പേരിലേക്ക് നോക്കാൻ നിന്നു. കാശി അവൾ അകത്തി മാറ്റി.
നീ ചാവാനായിട്ട് ഇറങ്ങിയതാണോടി?
ജാനിയുടെ നോട്ടം അവന്റെ നെഞ്ചിലെ പേരിലേക്കായിരുന്നു. ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആനയുടെ മുഖവും കുറെ വ്യക്തമല്ലാത്ത ചിത്രങ്ങൾ മാത്രം. അവൾ പേരിലേക്ക് തന്നെ നോക്കിയിരുന്നു. കാശിനാഥൻ ദേഷ്യം വന്ന് അവളെയും കടന്നുപോയി. അവിടുന്ന് നേരെ ചെറിയൊരു അരുവിയിലേക്കാണ് അവർ പോയത്. കാശി വെള്ളത്തിലേക്ക് കുളിക്കാനിറങ്ങി. ജാനിയും റസിയയും കുറച്ച് മാറി തൊട്ടപ്പുറത്തിറങ്ങി. ജാനി ബാസിക്ക് ഫോൺ വിളിക്കുകയായിരുന്നു. റസിയെ മുഖം കഴുകിയായിരുന്നു. ജാനി വെള്ളത്തിലിറങ്ങി മുഖം കഴുകുമ്പോൾ റസിയെ ഫോണുമായി മരത്തിന്റെ മറവിലേക്ക് പോയി. അവൾ കാശിയുടെ ഫോണിൽ നിന്ന് ഗീതയുടെ നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. സ്വന്തം ഫോണിൽ ഗീതയെന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് അവൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു.
ഹലോ, ഞാൻ റസിയാണ്. ജാനിത്തെയും കാശിക്കയും ഇപ്പം എൻ്റെ വീട്ടിലാണ് ഉള്ളത്.
ഗീത ആ സമയം ജോയുടെ കാറിൽ എസ് പി ഓഫീസിൽ നിന്ന് മടങ്ങിയായിരുന്നു. ആദിയും സൂര്യ അവരോടൊപ്പം കാറിലുണ്ട്. ജോയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്.
ആദിയേട്ടാ, ഒരു മെസ്സേജ്.
ഗീത തൊട്ടടുത്തിരിക്കുന്ന ആദിയോട് പറഞ്ഞു.
എവിടെ?
അവൻ ഫോൺ വാങ്ങി. റസിയെ ഫോൺ ചെയ്തു. ഹലോ. ഗീത കോൾ എടുത്തു.
ഇത്ത എന്റെ പേര് റസിയ. എന്റെ വീട്ടിലാണ് അവരിപ്പോൾ ഉള്ളത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജാനിത്തയോട് ചോദിക്കരുത്. ഇത്ത ഒരുപാട് വിശ്വാസത്തോടെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും ഇനിയും ഇത്തയെ സത്യമറിയാതെ എല്ലാവരും വെറുക്കുന്ന എനിക്ക് സഹിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ജാനിത്തെ. ആ ഇഷ്ടം ഇത്ത വെറുപ്പിച്ച് കളയുകയാണ്. അതുകൊണ്ട് എന്നോട് ചേച്ചി പറഞ്ഞ സത്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒരിക്കലും ആരും ഇതൊന്നും അറിയരുത്. ഇത്ത എന്നോട് പറഞ്ഞെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം വാട്സാപ്പിൽ അയക്കാം.
റസിയ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചതെല്ലാം വാട്സാപ്പ് വഴി അവർക്ക് സെൻഡ് ചെയ്തു. ഗീത ഫോണിലേക്ക് വന്ന വോയിസ് മെസ്സേജുകൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പണാക്കി. ജോ കാർ റോഡ് സൈഡിലേക്ക് നിർത്തി. അവരുടെ പഴയ കുട്ടിക്കാലവും കൗമാരകാലവും കരഞ്ഞുകൊണ്ട് പറയുന്ന ജാനകിയുടെ സ്വരം കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചിരുന്നു.
വേദനയോടെ ഞാൻ മനസ്സിലാക്കി, എന്റെ കാശിയേട്ടനെ ഞാൻ പ്രണയിക്കുന്നുവെന്ന്.
വെറുപ്പിച്ചു വെറുപ്പിച്ചു വെറുപ്പിക്കാൻ പറ്റാവുന്നിടത്തോളം ഞാൻ വെറുപ്പിച്ചു.
ജാനി പറയുന്ന ഓരോ കാര്യവും കേട്ട് കരഞ്ഞുകൊണ്ട് ഗീത ആദിയുടെ നെഞ്ചിലേക്ക് വീണു.
എനിക്ക് അവരിപ്പോ കാണുന്നേട്ട, സത്യങ്ങൾ അറിയാതെ ഒരുപാട് ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോള് എന്നോടൊന്നും പറയുന്നില്ല. അവൾക്ക് എന്തിനാ ഒറ്റയ്ക്ക് ഇത്രയും പേരുടെ വെറുപ്പ് സമ്പാദിക്കാൻ? എന്റെ കുട്ടി, എനിക്കത് സഹിക്കുന്നില്ല.
അവളെ കാര്യങ്ങൾ അറിയാതെ തെറ്റിദ്ധരിച്ചോർത്ത് ദുഃഖം വന്ന് ജോയും സൂര്യയും മുഖം പുത്തിരിക്കു തന്നെയായിരുന്നു. ജാനിയുടെ കരയുന്ന സ്വരം കേട്ട് അവരുടെ എല്ലാം നെഞ്ചുനീറി. ആദി റസിയെ കോൾ ചെയ്തു. അവൾ കോൾ എടുത്തു.
ഇത്ത ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കലും ആരും അറിയരുത്.
മോളെ, ഞാൻ അവന്റെ ഏട്ടനാണ്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇത് പറഞ്ഞു തരും, അവരെ രക്ഷിച്ചേനും.
ആദി പറഞ്ഞു.
അയ്യോ, എല്ലാവരും അറിഞ്ഞോ? ഇത്തിയോട് അവിടെ വന്നാൽ ചോദിക്കരുത്.
അവരവിടെ ഫോണൊന്ന് കൊടുക്കുവോ?
ആ, കൊടുക്കാം.
അവൾ ജാനിയുടെ അടുത്തേക്ക് പോയി.
ജാനിത, കാശിക്ക, ഫോൺ.
റസിയെ ദൂരെ നിൽക്കുന്നവനെ മാടി വിളിച്ചു. കാശി അവരുടെ അടുത്തേക്ക് വന്നു.
ആദ്യേട്ടാ,
ജാനി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.
സൂര്യേട്ടനാണ്, മോളെ.
ഏട്ടാ, ഞങ്ങൾ സേഫാണ്, പേടിക്കണ്ട കേട്ടോ. അവളോട് മറുപടി പറയാനാവാതെ സൂര്യമുഖം പൊത്തി ആദിക്ക് കൊടുത്തു.
എനിക്ക് സഹിക്കുന്നില്ല ഏട്ടാ,
ഇടറിയ സ്വരത്തോടെ അവൻ പറഞ്ഞപ്പോൾ ആദി ഫോൺ വാങ്ങി.
കാശി,
ജാനി,
ആദി വിളിച്ചു. കാശി ഫോൺ അവളിൽ നിന്ന് മേടിച്ച് സംസാരിക്കാനെന്നതും കോൾ കട്ടായി.
ഛേ, കട്ടായല്ലോ.
ആദി വീണ്ടും വിളിച്ചെങ്കിലും കിട്ടിയില്ല. കാശിയും തിരിച്ചു വിളിച്ചു നോക്കി, കിട്ടിയില്ല. അപ്പോഴും വാട്സാപ്പിലെ വോയിസ് മെസ്സേജിൽ ജാനി പറയുന്നത് കേട്ട് അവർ കാറിൽ മരവിപ്പോടെ ഇരിക്കുകയായിരുന്നു. അവർ വെള്ളത്തിനരികിലൂടെ നടക്കുകയായിരുന്നു.
റസിയ, നോക്കിയ തേനീച്ചുകൂട്, എനിക്ക് തേൻ വേണം.
ജാനി കൊതിയോടെ മരക്കൊമ്പിൽ നിൽക്കുന്ന തേനീച്ചുകൂട് നോക്കിക്കൊണ്ട് പറഞ്ഞു. തേനീച്ചകൾ കുറവായിരുന്നതേ.
മാൻകുട്ടിക്ക് വേണമെങ്കിലേ ആ കരിപ്പിനോട് പറഞ്ഞു.
റസി ദൂരെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
അയ്യടാ, അങ്ങോട്ടേക്ക് ചെന്നാലും മതി, തേനും ചോദിച്ചിട്ട് നിലത്തുനിന്ന് മണ്ണെടുത്ത് എന്റെ വായി തിരികെ തരും.
തോഴിയുടെ മോഹങ്ങൾ അവൾക്ക് മുമ്പേ അറിയുന്ന തോഴനല്ലായിരുന്നു.
ആരാ പറഞ്ഞ് ആ ഭാഗ്യത്തെ തട്ടിക്കളയാൻ?
റസി, നീ എല്ലാം അറിഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തിയാണോ? ജാനി പരിഭവത്തോടെ അവൾ നോക്കി.
എന്റെ പൊന്നോ, നിങ്ങൾ രണ്ടാളെ എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. എന്നാലും ഇക്കയോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. ഇത്ത ഇക്കാക്ക് വേണ്ടി ത്യാഗം ചെയ്തെങ്കിൽ അതിനു മുമ്പ് ആ മനുഷ്യൻ ചെറുപ്രായത്തിൽ അധ്വാനിച്ച് നിങ്ങൾ നോക്കിയില്ലേ? മുത്തച്ഛന്റെ കാശുകൊണ്ട് പഠിപ്പിക്കാമായിരുന്നിട്ടും സ്വന്തം അധ്വാനം കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചില്ലേ? ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു തന്നില്ലേ? മറ്റാരെക്കാളും കൂടുതൽ സ്നേഹിച്ചില്ലേ? സംരക്ഷിച്ചില്ലേ? അതാ എനിക്ക് ഇക്കേ ഇഷ്ടപ്പെട്ട്. നിങ്ങളെ പപ്പ പോലും ഇക്ക താക്കിയത് കൊടുത്തിന് ശേഷം നിങ്ങളെ കൊണ്ടുപോകാനോ അവരുടെ ഭാര്യ നിങ്ങളെ ഉപദ്രവിക്കാനോ വന്നിട്ടില്ല. ഇപ്പൊ എന്താ അവസ്ഥ? അവരെല്ലാവരും നിങ്ങളെ ഉപദ്രവിക്കും. പെരുന്നാളിന് വീട്ടിൽ പോയപ്പോ ഇക്കാക്ക് വരാതിരുന്നൂടെ? എന്നിട്ടും വന്ന് സംരക്ഷിച്ചു. പലപ്പോഴും താഴ്ന്നു നിന്നിട്ടുണ്ട്. വഴിയോരത്തുനിന്ന് മേടിച്ചു കൂടുന്നാവെന്ന് പറഞ്ഞപ്പോ എത്ര വേദനിച്ചിട്ടുണ്ടാവും. ഇക്കാനെ പോലെ ആരെങ്കിലും പിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? പോട്ടെ, സിദ്ധുവേട്ടൻ സ്നേഹിച്ചിട്ടുണ്ടോ?
ഇല്ല.
ജാനി നിറഞ്ഞ മിഴിയോട് മുഖം താഴ്ത്തി പറഞ്ഞു. നിങ്ങളെ കഥ കേട്ടാലും കാശിയേട്ട സ്നേഹം എനിക്കൊരു മൂല കിട്ടാൻ തോന്നില്ല. എന്നോട് ദേഷ്യമുണ്ടോ?
ജാനി അവളെ കെട്ടിപ്പിടിച്ചു.
താങ്ക്സ് റസി, എന്നെക്കാൾ എന്റെ ഏട്ടന്റെ സ്നേഹത്തെ എന്നെ പോലെ മനസ്സിലാക്കിയതിന്, അതിന്റെ വില മനസ്സിലാക്കിയതിന്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എന്റെ ഏട്ടൻ മേടിച്ചിരുന്ന 50 പൈസയുടെ നാരങ്ങ മിഠായി പോലും പ്രിയമായിരുന്നു എനിക്ക്. ഇന്ന് സിദ്ധുവേട്ടൻ മേടിച്ചിരുന്ന വില കൂടിയ സ്വീറ്റ്സിനേക്കാൾ മധുരം എന്റെ ഏട്ടന്റെ മിഠായിക്കായിരുന്നു. സിദ്ധുവേട്ടൻ പുറത്തുപോയി എനിക്കായി കൊണ്ടുവരുന്നൊക്കെ സച്ചുവാണ് കഴിച്ചിരുന്നത്. കാശിയേട്ടൻ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവന്ന നാദേശ്വരത്ത് പോയി കട്ട് നിന്ന് ഞാൻ. അവൾ ചെറുചിരിയോടെ പറഞ്ഞു,
നിങ്ങൾ രണ്ടാളും പൊള്ളിയാണ്.
നിങ്ങൾ ഇക്കാക്ക് വേണ്ടി ഉരുക്കുമ്പോൾ ഇക്ക ആ പഴയ ഭാഗ്യയുടെ നഷ്ടസ്നേഹത്തിന്റെ വേദന അനുഭവിക്കുന്ന പോലെ തോന്നുന്നു. ആ മനസ്സിൽ നിങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുക. നിനക്ക് എന്താ റസി, ഏട്ടൻ എന്നെ മറന്നാണ്? ഫോണിൽ ഗ്യാലറി പോലും ഞാനില്ല. കാശിനാഥനെ അറിഞ്ഞ ഭാഗ്യമില്ല നിങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഉണ്ടെങ്കിലോ? റസി പറഞ്ഞു കേട്ട് അവൾ പുറകിൽ നിന്ന് വരുന്ന കാശിയെ നോക്കി. തോർത്തുകൊണ്ട് മേനി പുതച്ചു വരുന്ന കാശിനാഥനെ നോക്കിയിരുന്നു. അവൻ സിഗരറ്റും വലിച്ചു വരികയാണ്.
ഈ വലി തന്നെ ഏത് നേരം?
അവൾ തിരിഞ്ഞടന്ന് റസിയുടെ അടുത്തേക്ക് പോയി.
ഇതാ, അങ്ങോട്ടേക്ക് നോക്ക്, കാശിയേട്ടൻ തേനീച്ചുകൂട്ടിലേക്ക് കൂർത്ത് മുളന്തണ്ടുകൊണ്ട് കുത്തുന്നു.
തോഴിയെ, നിന്റെ തോഴൻ കൊള്ളാം കേട്ടോ.
എത്ര ദൂരെയായിട്ട് നിന്നിരുന്ന്, എന്നിട്ട് നമ്മൾ മെല്ലെ പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ പോലും ഇങ്ങോട്ട് നോക്കിയിരുന്നില്ല. പിന്നെങ്ങനെ?
ജാനി മിഴിവെട്ടാ നോക്കിയെന്നോട് പറഞ്ഞു.
നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാ ജാനിത്ത.
അവൾ ജാനിയെ വലിച്ച് അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു.
ഞാൻ പോകുമ്പോ ഇത് കണ്ടുവച്ചിരുന്നു, വരുമ്പോ കുടിക്കണം തോന്നിയിരുന്നു.
റസി, ഇങ്ങോട്ട് നിന്നോ, ഇറ്റി വീഴുന്നുണ്ട്.
കാശി പറഞ്ഞു കേട്ട് റസി വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷെ അവിടെ വെള്ളം കൂടുതലായതിനാൽ ദാവണിയെടുത്ത ജാനിക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. റസി തേൻ കുടിക്കുകയാണ്.
കാശിക്ക, ജാനിത്തെ ഒന്ന് പൊക്കിയെടുക്കോ, ദാവണി നനയും. എന്റെ രണ്ടു വസ്ത്രം ചേച്ചിക്ക് പാകായതുള്ളൂ, പിന്നെയുള്ളത് ഇതാണ്. ഇത് നനഞ്ഞാൽ വേറെ ഇല്ല.
ജാനി എടുക്കാൻ വേണ്ടി അവൾ കള്ളം പറഞ്ഞു. കാശിക്ക് ദേഷ്യം വന്നു. ജാനി അത് കണ്ട് പേടിച്ച് ശ്വാസം മുട്ടിയിരുന്നു.
എടുക്ക് കാശിക്ക, ഇത്ത നനഞ്ഞ ഉമ്മ എന്നെ പിച്ചു. നിങ്ങൾ കസിനല്ലേ, പിന്നെന്താ?
റസി മുഖം വീർപ്പിച്ച് നിൽക്കുന്ന അവനെ നോക്കി വാശി പിടിച്ചു. കാശി നടന്നിയെന്ന് അവളെ നോക്കി.
ആ പാവത്തിന്റെ മുമ്പിൽ നല്ലവളായി നീ എന്നെ മുട്ടുകുത്തിക്കാൻ നടക്കുകയാണല്ലേ.
അവളെ പൊക്കെടുത്തുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു. ജാനി കബഡി ദേഷ്യത്തിനെ നോക്കി അവന്റെ ഇരു ചുമലിലും പിടിച്ചു. ഇറ്റി വീഴുന്ന തേൻതുള്ളികൾ വായിലാക്കാൻ തുടങ്ങി. തലക്ക് മത്തി പിടിച്ചപ്പോൾ അവൾ മിഴികൾ ഇറക്കിയ ചിമ്മി തുറന്ന് മുഖം കുനിച്ച് അവനെ നോക്കി. ജാനിയുടെ ചുണ്ടിൽ നിന്ന് അവന്റെ കീഴ്ചുണ്ടിലേക്ക് തേൻ ഇറ്റു വീണു. കാശി ദേഷ്യത്തോടെ അവളെ നോക്കി.
അയ്യോ, സോറി.
ജാനി അവളുടെ വിരൽ കൊണ്ട് അവന്റെ കീഴ്ചുണ്ടിൽ നിന്ന് തേൻ തൊട്ടെടുത്തു. കാശി ദേഷ്യത്തോടെ അവൾ നോക്കി.
സോറി, തേനായപ്പോ
ചോറി നിന്റെ മറ്റവനും കൊണ്ടു പോയി കൊടുക്കടി.
അവൻ രസികൾക്ക് ദേഷ്യത്തോടെ മെല്ലെ പറഞ്ഞു. അവൻ അവളെ നിന്നിടത്ത് തന്നെയാക്കി വീട്ടിലേക്ക് നടന്നു.
അല്ലാ, ദേഷ്യത്തിലാണല്ലോ പോകുന്നത്,
റസിയ അവൻ പോകുന്നത് കണ്ട് പറഞ്ഞു. ഈ സമയം ജാനി കൈവിരൽ പതിഞ്ഞ് അവന്റെ ചുണ്ടിൽ നിന്നെടുത്ത് തെന്നി നുണയുകയായിരുന്നു. അവൾ പതിയെ മിഴികൾ തുറന്നു.
കള്ളി മാൻകുട്ടി,
റസിയ അവൾ നോക്കി ചിരിയോടെ പറഞ്ഞു. ജാനി ചമ്മലോടെ മുഖം കുത്തി. അരുന്ധതി ശേഖരന്റെ മുമ്പിൽ കള്ളക്കരച്ചിലായിരുന്നു അയാളുടെ മുറിയിൽ നിന്ന്. അപ്പോഴാണ് ജോയിയുടെ കാർ നാദേശ്വരത്തെ മുറ്റത്ത് വന്ന് നിന്നത്. സൂര്യയും ആദ്യയും അച്ഛനെ വിളിക്കാൻ അകത്തേക്ക് പോയി. അയാളുടെ റൂമിന്റെ വാതിലിനടുത്തേക്ക് എന്ന് അവർ കണ്ടത് അരുന്ധതി സോഫയിൽ കണ്ണടിച്ചിരിക്കുന്ന ശേഖരന് മുമ്പിൽ നിന്ന് കരയുന്നതാണ്.
ഏട്ടാ ഏട്ടാ, എനിക്ക് എല്ലാ ഏട്ടനല്ലേ, എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞില്ലേ?
നീ പറഞ്ഞ തെറ്റാണ്, എന്റെ കുട്ടി തിരിച്ചു വരില്ലെന്ന് നീ പറഞ്ഞ ഞാൻ കേട്ടു നിൽക്കണോ?
ഏട്ടന് അവരിപ്പോ നല്ല പിള്ള, ഞങ്ങളൊക്കെ ദുഷ്ടന്മാരും.
അവർ സങ്കടപ്പെട്ട് കാണിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ റൂമിലെ സോഫയിൽ കണ്ണടിച്ചിരുന്നു. അരുന്ധതി ഓടിപ്പോയി അയാളുടെ കാലിൽ വീണു.
എന്താ മോളെ ഇത്?
അയാൾ അവരെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു.
ഏട്ടാ, എന്റെ മക്കളെ കഴിഞ്ഞവനെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാനും മക്കളും കഴിഞ്ഞു മതി, ഏട്ടൻ അവരെല്ലാം. അല്ലേ അല്ലേ, എനിക്കിപ്പോ അറിയണം, ഇല്ലെങ്കിൽ ഞാൻ ചാവും, ഉറപ്പായിട്ടും ചാവും.
അവരുടെ വാശിക്ക് മുമ്പിൽ ശേഖരൻ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു.
ആദ്യായിട്ടെങ്ങ് പോര്, അവരച്ഛനെ മാറാൻ സമ്മതിക്കില്ല, അവരെ ഞാൻ തന്നെ കൊല്ലേണ്ടി വരും.
ആദ്യയുടെ കൈവലിച്ച് സൂര്യ തിരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കാൽ കയറി.
ജോ, നമ്മളോജും സത്യങ്ങൾ തൽക്കാലം ആരോടും പറയണ്ട.
ശരി ആദ്യേട്ടാ, ജോ പറഞ്ഞു. ഇപ്പൊ എല്ലാം കാശി അറിയിച്ചാൽ അവൾ ഇറങ്ങിപ്പോയതിന് ഒരു അർത്ഥമില്ലാതെയാവും. കാശി പ്രണയം തൽക്കാലം അറിയണ്ട.
അവന്റെ സ്വഭാവം വെച്ച് ആ പ്രണയം അറിയുമ്പോൾ അവൻ തകരുമെന്ന് എനിക്ക് തോന്നുക.
ജാനി ദുഃഖിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അവളുടെ പ്രണയം തൽക്കാലം അവൾ പ്രണയിക്കട്ടെ. ആ പ്രണയത്തിന്റെ കൂടെയും അവന്റെ സ്വപ്നത്തിന്റെ കൂടെയും നമുക്ക് നിൽക്കാം.
എല്ലാറ്റിനും ഒരു വഴി ഉണ്ടാക്കിയേ പറ്റൂ. അവൻ ആദ്യം വിജയിക്കട്ടെ, ഇല്ലെങ്കിൽ അവന്റെ പതിന് നമ്മൾ കാണേണ്ടി വരും.
അതോടെ അവളുടെ ലക്ഷ്യവും തകരും. ആദി പറഞ്ഞതും എല്ലാവരും ശരിവെച്ചു. ആദി അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ചു.
അച്ഛ, അവര് ബോട്ടിൽ കൊണ്ടുവരാനാണ് തീരുമാനം. അങ്ങോട്ടുള്ള വഴി മണ്ണിടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വാഹനം പോകില്ല.
അവരെവിടെയാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അച്ഛൻ പുഴയിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ ഉണ്ടാവും.
ആദി ശേഖരനെ കോൾ ചെയ്ത് പറഞ്ഞു. ആദി പറഞ്ഞതും ശേഖരൻ വേഗം പൂമുഖത്തേക്ക് വന്നതും ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്തു.
അയാൾ കാറിലേക്ക് കയറി. ശേഖരനൊപ്പം അരുന്ധതിയും കയറി. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ആകാശം ഇരുണ്ട് ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി.
ഉപ്പ, ആദി വിളിച്ചിരുന്നു, ഇവിടുത്തെ കടവിന്റെ അടയാളം ചോദിക്കുന്നു.
കാശി ഹമീദിനോട് പറഞ്ഞു.
വഞ്ചിപ്പുരയും കടത്തോണിയൊക്കെ ഉള്ളൊരു ഇടാണെന്ന് പറഞ്ഞോളൂ.
കാശി അയാൾ പറഞ്ഞത് ആദിയോട് പറഞ്ഞു.
ഉപ്പ, നമ്മളോട് ടോർച്ചുമായി അവിടെ നിൽക്കാനാണ് പറയുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആ ബേരി ഫാത്തിമ, പൊരിഞ്ഞ മയാണ്, ആ കുടകൾ ഇങ്ങോട്ട് എടുക്ക്. രണ്ട് അരിവാൾ കത്തി എടുത്തോ. വയലൊക്കെ പുല്ല് അറിഞ്ഞിട്ടുണ്ടാവും, നടന്നു പോവാൻ പറ്റില്ല, പുല്ല് വെട്ടി വഴി ഉണ്ടാക്കേണ്ടി വരും.
അവരെല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി. പേമാരി പോലെ പെയ്യുന്ന മഴയും അവർ ചളി നിറഞ്ഞ വഴിയിലൂടെ നടന്നു. വഴിയിലൊക്കെ വലിയ നീളം പുല്ല് വന്ന് നിറഞ്ഞിട്ടുണ്ട്. കാശിയും ഹമീദും പുല്ല് വെട്ടി അവർക്ക് നടക്കാൻ വഴിയൊരുക്കി.
ജാനിത, എനിക്ക് പേടിയാവുന്നു,
റസിയെ ചുറ്റും നോക്കി പേടിയോടെ പറഞ്ഞപ്പോൾ ജാനി അവളെ ചേർത്ത് പിടിച്ചു. കാശി പെട്ടെന്ന് പുറകിലേക്ക് നോക്കിയപ്പോൾ മരം കടപുഴയിൽ കുലുങ്ങുന്നതാണ് കണ്ടത്. ജാനിയും റസിയും അതിനടിയിൽ നിന്നാണ് വന്നിരുന്നത്.
വേഗം മുന്നോട്ടോട്!
ജാനിയും റസിയും ശബ്ദം കേട്ട് മരത്തിലേക്ക് നോക്കി. ജാനിയും റസിയും ഓടുമ്പോൾ ജാനി നിലത്തേക്ക് വീണു. ജാനി കൂടെയുണ്ടെന്ന് കരുതി റസിയെ ഓടിയിരുന്നു. അവൻ വേഗം ഓടിച്ചെന്ന് ജാനിയെ കൈകളിൽ പൊക്കിയെടുത്ത് ഓടി. അവരകന്നു പോന്നതും മരം വീണു. തന്നെ പൊക്കിയെടുത്ത് ഓടുന്ന അവനെ ജാനി മിഴിവെട്ടാൻ നോക്കി.
ചുറ്റും നോക്കി നടക്ക്, എന്നാ ഈ കുട പിടിച്ച റസി,
അവൻ കൂടെ അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ജാനിയുടെ കൂടെ ഓടുന്നതിനിടയിൽ വീണിരുന്നു. കാശി കൈയിലുള്ള തോർത്ത് തലയിൽ കെട്ടി. അവർക്ക് വഴിയൊരുക്കി. ഹമീദും അവനും പുല്ലൊക്കെ വെട്ടി നിർത്തി മുമ്പിൽ നടന്നു.
മോനെ, എനിക്ക് പേടിയാവുന്നു.
അയാൾ പുല്ലുവട്ടനാവാതെ നിലത്തേക്കിരുന്ന് നെഞ്ചുപൊത്തി.
എന്തോപ്പ നെഞ്ചുവേദനിക്കുന്നു?
കാശി അയാൾ നെഞ്ചിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് ചോദിച്ചു.
കുഴപ്പമില്ല മോനെ, വാ നമുക്ക് പോവാം.
അവൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു.
ഉമ്മ ഉപ്പേ പിടിക്കും, ഞാൻ വെട്ടിക്കോളാം പുല്ല്. ഞാനും കൂടാം മോനെ.
വേണ്ടപ്പ. ഫാത്തിമയുടെ കയ്യിൽ നിന്ന് ടോർച്ച് വാങ്ങി അവൻ നീളം പുല്ലുകൾ വെട്ടി നിർത്താൻ തുടങ്ങി.
വേഗം വളരുന്ന പുല്ലാണ്, ഞങ്ങൾ മാത്രം പോകണ വജ്ജല്ലേ, രാത്രി ആയതുകൊണ്ട് കണ്ണും കാണൂല,
ഹമീദ് മെല്ലെ പറഞ്ഞു. ഉപ്പ ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ? റസീം ജാനിയും ചോദിച്ചു.
ഇല്ല മക്കളെ.
ഉപ്പ ഈ വഴിയെ പോവാം. കാശി ടോർച്ചടിച്ച് ഒരു ഇടവഴി കാണിച്ചു.
ആ പോവാം, പെട്ടെന്ന് എത്തും.
പോകുന്ന വഴിക്ക് അവരുടെ കൂടെയൊക്കെ കാറ്റുകൊണ്ട് മലർന്നുപോയി വില്ലൊടിഞ്ഞു. കാശി വലിയ ഇലവെട്ടി അവർക്ക് കൊടുത്തു. നീളം പുല്ലൊക്കെ കൂറി അവന്റെ മേലൊക്കെ വരഞ്ഞ് ചോര കുടിഞ്ഞ് നീറുന്നുണ്ടായിരുന്നു. അവൻ അതൊന്നും വകവെച്ചില്ല.
അവർ കടവിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് വലിയ ബോട്ട് ദൂരെ നിന്ന് വരുന്ന കണ്ടു. കാശി ഉറക്കെ വിളിച്ചുപോയി. ഹമീദ് ടോർച്ച് കത്തിച്ചു. ബോട്ട് അടുത്തേക്ക് വന്ന് കരക്കടുപ്പിച്ചു. ബോട്ടിൽ നിന്നിറങ്ങുന്ന ആദ്യ കണ്ടും ജാനി അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു.
കരയാതെ മോളും,
അവിടെ നെറ്റിൽ ഉമ്മയച്ചുകൊണ്ട് ആദ്യ പറഞ്ഞു. കാശി മുണ്ട് മടക്കി കുത്തി അവരുടെ അടുത്തേക്ക് ചെന്നു.
കാശി,
അവനെ ഇറുകെ പിടിച്ച് ആദ്യ അവൻ്റെ ഇരുകവളിലും മാറി മാറി ഉമ്മവച്ചു. ബാസിയെ കണ്ടതും ജാനി പൊട്ടിക്കരഞ്ഞ് പപ്പയെ ഇറുകെ പിടിച്ചു. അയാൾ കാശിയെയും അയാളിലേക്ക് ചേർത്ത് പിടിച്ചു. രണ്ടാളുടെയും കവിളിൽ ഉമ്മവച്ചു.
പപ്പയുടെ മക്കളെ തിരിച്ചു കിട്ടിയല്ലോ.
റസിയും കുടുംബവും അവരുടെ സ്നേഹം കണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ചു.
ആദി ബാസുപ്പ, ദേ ഇവരാ ഞങ്ങളെ രക്ഷിച്ച്.
കാശി റസിയും കുടുംബത്തെയും പരിചയപ്പെടുത്തി.
ഒരുപാട് നന്ദിയുണ്ട് എന്റെ മക്കളെ രക്ഷിച്ചതിന്. എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.
ബാസിയായവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു.
അയ്യോ, നന്ദിയൊക്കെ എന്തിനാ സാറേ?
പടച്ചോന്റെ കൃപ കൊണ്ടാ ഞങ്ങൾക്ക് ഈ മക്കളെ കാണിച്ചെന്ന്.
അള്ളാഹുവിന്റെ കൃപ എപ്പോഴും ഉണ്ടാവട്ടെ.
അയാൾ ബാസിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു.
അപ്പോ പോവാം.
ബാസി തിരിഞ്ഞിന്ന് ബോട്ടിനടുത്ത് സംസാരിച്ചിരിക്കുന്ന ജാനിയോടും ആദിയോടും കാശിയോടും പറഞ്ഞു. റസിയ മിഴിനീരോടെ ജാനിയെ നോക്കി. ജാനി ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു.
റസിയ, ജാനിത്ത,
അവൾ ഏങ്ങിയേ കരഞ്ഞു.
പപ്പ, ഇവരെ കൂടി.
മോള് പോയി ബോട്ടിൽ കയറ്, ഇവർക്കിവിടെ വീടുണ്ടല്ലോ. മോള് പൊയ്ക്കോ മോളെ,
ബാസി ഹമീദ് പറഞ്ഞു കേട്ട് ചിരിച്ചു.
എങ്ങോട്ട്? എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങളെ കൂടി കൊണ്ടുപോകണമെന്നാ ആ നിൽക്കുന്നവർ രാവിലെ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു. അവന്റെ തീരുമാനം ഞങ്ങളും ശരിവെക്കുന്നു.
അയ്യോ, ഞങ്ങളോ? അതെന്തിന്?
ഈ ഒരു കാട്ടുമുക്കിൽ ഒറ്റയ്ക്കിനി നിൽക്കണ്ട. റസിമോളുടെ പഠനവും ഓനുള്ള ജോലിയെല്ലാം ശരിയാക്കാൻ അവൻ ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞങ്ങൾക്കും സന്തോഷം. തിരിച്ചു തന്ന് ഞങ്ങളുടെ മക്കളുടെ ജീവനാ. എന്തൊക്കെ തിരിച്ചു തന്നാലും മതിയാവില്ല. വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും പോലീസുകാർ അവിടെ എത്തിക്കും. ബോട്ടിലേക്ക് കയറിയെല്ലാവരും.
ആ സമയം കാശി ആദ്യയോട് സംസാരിക്കുകയായിരുന്നു. കണ്ടോ ജാനിത, നിങ്ങളെ തോളെ നമ്മൾ പിരിച്ചില്ല. അവർ ബോട്ടിൽ മടങ്ങി. ഹമീദ് കാശിയുടെ കൈ പിടിച്ച് നന്ദി പറഞ്ഞു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.